Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. യാചനാ സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കരണമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അല്ലെങ്കിൽ പഠന വിഷയം. ദൈവത്തിന് തന്റെ ഭക്തരോടുള്ള ബന്ധം സ്നേഹമസൃണവും കൃപാപൂർണവുമാണെന്ന് സങ്കീർത്തകൻ പ്രസ്താവിക്കുന്നു. ഹസിദീം, അനാവിം, ഏവതിയാവേ എന്നീ പ്രയോഗങ്ങളാണ് ഹെബ്രായ മൂലത്തിൽ, സങ്കീർത്തനങ്ങളിലെ ഹെബ്രായ മൂലത്തിൽ നാം കാണുന്നത്. അങ്ങനെ വിലപിക്കുന്നവരും സഹായം തേടുന്നവരും ദൈവത്തിന്റെ ദാസന്മാരാണ്. അനാവിം, ഏവത്, ഹസീദീം, യാവേ എന്നുള്ള പ്രയോഗം കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാത്തരം സഹനങ്ങളും അനർത്ഥങ്ങളും കുറവുകളുമാണ് വിലാപസങ്കീർത്തനങ്ങളിൽ വിവരിക്കപ്പെടുന്നത്, അവതരിപ്പിക്കുന്നത്. അത് അല്ലെങ്കിൽ അവ രോഗമോ നീതിയുടെയും അവകാശങ്ങളുടെയും നിഷേധമോ പാപമോ ആവാം. എന്തുതന്നെ ആയിരുന്നാലും അടിസ്ഥാനപരമായി മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിയുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു എന്നതാണ് സങ്കീർത്തകൻ സമർത്ഥിക്കുന്നത്. ഈ വിലാപ സങ്കീർത്തനങ്ങളുടെ ഉള്ളടക്കം എന്നും നാം മനസ്സിലാക്കിയിരിക്കുക. എല്ലാം അറിയുന്നവനും സർവവ്യാപിയുമായ ദൈവത്തോട് തന്റെ പാപങ്ങളെപ്പറ്റിയും രോഗങ്ങളെക്കുറിച്ചും സങ്കീർത്തകൻ ആവലാതിപ്പെടുന്നു, വിലപിക്കുന്നു. സഹനത്തിന്റെ കാരണമായി പലപ്പോഴും പാപത്തെയാണ് സങ്കീർത്തകൻ കാണുന്നത്. സഹനത്തിന്റെയും പീഡനത്തിന്റെയും പൊതുവായ വിവരണം മാത്രമാണ് വിലാപസങ്കീർത്തനങ്ങളിൽ നാം കാണുന്നത്. പുരാതനമായ പൗരസ്ത്യ പാരമ്പര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രാർത്ഥനാ ശൈലിയാണ് ഈ വിലാപസങ്കീർത്തനങ്ങൾ എന്നും നാം മനസ്സിലാക്കിയിരിക്കുക. ഇന്ന് മാതൃകയായിട്ട് നാം ഉപയോഗിക്കുന്നത് 91-ാമത്തെ സങ്കീർത്തനമാണ്. ദൈവത്തിന്റെ തണലിൽ വസിക്കുന്നവൻ ഭാഗ്യവാനാണ്, കർത്താവേ അങ്ങേ സന്നിധിയാണ് എന്റെ ശരണമെന്ന് പ്രകീർത്തിക്കുന്ന ഈ ഗീതം ഇസ്രായേലിന്റെ യാവേയിലുള്ള ശരണം അല്ലെങ്കിൽ ആശ്രയം വ്യക്തമാക്കുകയാണ്. ഫാദർ ചെറിയാൻ കുനിയന്തോടത്ത് CMI ഗാനാവിഷ്കാരം ചെയ്ത ഈ സങ്കീർത്തനം ആലപിച്ചിരിക്കുന്നത് ബിജു നാരായണൻ.
ദൈവത്തിൻ തണലിൽ ചിരമായി ജീവിക്കുന്നവനും ദൈവം തുണയേകും നരനും ഭാഗ്യമിയെന്നവനാ. ആശ്രയമങ്ങല്ലോ കനിവിൻ കർത്താവേ നിത്യം, കൃപയുടെ ഉറവയതും അഭയവുമങ്ങെന്നറിയുന്നു. ദൈവത്തിൻ തണലിൽ ചിരമായി ജീവിക്കുന്നവനും ദൈവം തുണയേകും നരനും ഭാഗ്യമിയെന്നവനാ. ആശ്രയമങ്ങല്ലോ കനിവിൻ കർത്താവേ നിത്യം, കൃപയുടെ ഉറവയതും അഭയവുമങ്ങെന്നറിയുന്നു. സർവമഹോന്നത സൃഷ്ടാവേ സ്തുതി ഗീതമുണർത്തുന്നെന്നും നിൻ സന്നിധി തന്നെ ശരണം. സർവമഹോന്നത സൃഷ്ടാവേ സ്തുതി ഗീതമുണർത്തുന്നെന്നും നിൻ സന്നിധി തന്നെ ശരണം.
തീർത്ഥാടക സമൂഹങ്ങൾ തിരുസന്നിധാനത്തിൽ വന്നെത്തി യാവയെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ ദർശനം സ്വീകരിക്കുകയും ദൈവത്തിന്റെ ഗതകാല അത്ഭുത ചെയ്തികളെ അവർ അനുസ്മരിച്ച് സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. മാത്രമല്ല, ചാരം പൂശിയും ചാക്കുവസ്ത്രം അണിഞ്ഞും അനർത്ഥങ്ങളുടെയും ആകുലതകളുടെയും നാളുകളിൽ തിരുസന്നിധാനത്തിൽ വിലപിക്കുന്നതും നമുക്ക് സങ്കീർത്തനത്തിന്റെ വരികളിൽ, പദങ്ങളിൽ കാണാൻ സാധിക്കും. യാവേ ദൈവം തന്റെ ജനത്തെ തിരസ്കരിച്ചു എന്നത് വലിയ പരീക്ഷണമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. തത്ഫലമായിട്ട് രക്ഷാകര ചരിത്രം മുഴുവനും പ്രശ്നസങ്കീർണമായി മാറുകയാണ് എന്ന് മാത്രമല്ല, ഭൂമിയുടെ അടിസ്ഥാനങ്ങളും ഇളകി മറിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവം ചരിത്രത്തിന്റെ കർത്താവാണോ, അവിടുന്ന് എല്ലാവരുടെയും എല്ലാ വസ്തുക്കളുടെയും സ്രഷ്ടാവും രാജാവുമാണോ എന്ന ചോദ്യങ്ങൾ വിലാപസങ്കീർത്തനങ്ങളിൽ അങ്ങനെയാണ് ഉയരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഉത്തരത്തിനായി വിലപിക്കുന്ന സമൂഹം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആത്മശോധന നടത്തുന്നു. അവർക്ക് യാവേ ചെയ്ത വലിയ സംഭവങ്ങൾ, ഇസ്രായേലിന്റെ തിരഞ്ഞെടുപ്പിലും മോചനത്തിലും കാനാൻ ദേശം കരസ്ഥമാക്കുന്നതിലും ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ തുടങ്ങിയവ അവർ സങ്കീർത്തനത്തിന്റെ പദങ്ങളിൽ അനുസ്മരിക്കുന്നത് അങ്ങനെയാണ്. കർത്താവുമായി ചെയ്ത ഉടമ്പടിയും അവർ ഓർക്കുന്നുണ്ട്. യാവയുടെ ദാസർ ഈ ഉടമ്പടി പാലിച്ചുകൊണ്ടാണ് ജീവിച്ചു പോന്നത്. എല്ലാം ബലഹീനവും നശിച്ചു പോകുന്നതുമാണോ? അലറിപ്പാഞ്ഞു വരുന്ന സമുദ്രത്തെയും ഭീതിപ്പെടുത്തുന്ന പ്രപഞ്ചശക്തികളെയും നിയന്ത്രിക്കുന്ന, നിലയ്ക്ക് നിർത്തുകയും ചെയ്യുന്ന സ്രഷ്ടാവിന്റെ ശക്തിയും കരവിരുതും സങ്കീർത്തകൻ അനുസ്മരിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ദുരിതങ്ങൾ ജീവിതത്തിൽ വന്നത്? പിന്നെന്തുകൊണ്ടാണ് ദൈവകോപം കത്തിജ്വലിക്കുന്നത്? ഈ ചോദ്യങ്ങളുടെ ഗൗരവവും ഉഗ്രതയും ഊറ്റവും അപ്രതിരോധിതയും ശക്തിയും സങ്കീർത്തനത്തിന്റെ പദങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. എന്നിട്ട് സങ്കീർത്തകൻ വിലപിക്കുന്നു, ദൈവമേ, തങ്ങളുടെ പൂർവീകരുടെ അകൃത്യങ്ങൾ അങ്ങ് അനുസ്മരിക്കരുതേ, ഞങ്ങളോട് അങ്ങ് കരുണ കാണിക്കണമേ എന്ന്.
രക്ഷിക്കും ദൈവം പാപക്കെണിയിൽ നിന്നെല്ലാം, വ്യർത്ഥതയാർ നീടും ലൗകിക മൊഴികളിൽ നിന്നെല്ലാം. തന്നുടെ തൂവലിനാൽ ദൈവം നമ്മെ മറച്ചിടും, തന്നുടെ ചിറകുകളാൽ ദൈവം നമ്മെ കാത്തിടും. ഭീകരമാംരാവും തെല്ലും ഭീതി വളർത്തില്ല, പകലിൻ ശരമൊന്നും നമ്മിൽ പേടി വരുത്തില്ല. നിശയിലെ വചനങ്ങൾ ആർക്കും ഭയമായി തീരില്ല, മധ്യാന്നക്കാറ്റും ഒട്ടും ഭീതിതമാകില്ല. സർവമഹോന്നത സൃഷ്ടാവേ സ്തുതി ഗീതമുണർത്തുന്നെന്നും നിൻ സന്നിധി തന്നെ ശരണം. സർവമഹോന്നത സൃഷ്ടാവേ സ്തുതി ഗീതമുണർത്തുന്നെന്നും നിൻ സന്നിധി തന്നെ ശരണം.
എങ്ങനെയാണ് യാവയുടെ പെരുമാറ്റ ശൈലി സങ്കീർത്തകന്റെ പദങ്ങളിൽ അല്ലെങ്കിൽ സങ്കീർത്തനത്തിന്റെ വരികളിൽ നാം മനസ്സിലാക്കുക? സങ്കീർത്തനത്തിന്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിന്റെ തിരുവിഷ്ടപ്രകാരമാണ് ദൈവജനം സഹിക്കുന്നത്. അവരുടെ അകൃത്യങ്ങൾ നിമിത്തം അവർ പരിഹസിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇവിടെ നാം ന്യായീകരിക്കുന്ന കുറ്റബോധമില്ലാത്ത ഇസ്രായേലിനെയല്ല കാണുന്നത്, മറിച്ച് നിഗൂഢതയുടെ നിഴൽ വീശിയ ദൈവജനത്തെയാണ്. ഉടമ്പടിയും ഇസ്രായേലിന്റെ പാപവും ശിക്ഷയും അവരുടെ ചോദ്യങ്ങൾക്ക് പുതിയ അർത്ഥവും മാനവും നൽകുന്നുണ്ട്. ഇവിടെ ദൈവത്തിന്റെ അഭിമാനവും അന്തസ്സും ശക്തിയുമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. വിജാതിയർ ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിക്കുന്നു, അതുകൊണ്ട് ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷയ്ക്കു വേണ്ടി അവർ അക്ഷമരായി കാത്തിരിക്കുകയാണ്. ദൈവജനത്തിന്റെ സഹനം വെറും രാഷ്ട്രീയ പ്രതിസന്ധിയായി കണക്കാക്കിയാൽ പോരാ, അവ യാവയുടെ ലോകചരിത്രത്തിന്മേലുള്ള സാർവത്രിക ശക്തിയെ ചോദ്യം ചെയ്യുകയാണ്. അവ രക്ഷാകര ചരിത്രത്തിന്റെ അടിസ്ഥാനങ്ങളെ തകർക്കുന്ന അവർണീനീയവും അസംഖ്യവുമായ അനർത്ഥങ്ങളെയാണ് വിളിച്ചു പറയുന്നത്, സങ്കീർത്തനത്തിന്റെ വരികളിൽ പദങ്ങളിൽ ഏറ്റുപാടുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ നിലവിളിച്ചപേക്ഷിക്കുന്നത്, ഇസ്രായേലിന്റെ ഇടയനെ ചെവിക്കൊള്ളണമേ, പ്രകാശിക്കണമേ, വെളിപ്പെടുത്തണമേ, രക്ഷിക്കാൻ അങ്ങ് വേഗം വരണമേ, അങ്ങെന്നേക്കും ഞങ്ങളോട് കോപിഷ്ഠനായിരിക്കരുതേ. വിലപിക്കുകയും വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്ന ഈ സമൂഹത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള ആർദ്രമായ ദാഹവും മോഹവും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ശൈലികളായി തെറ്റിദ്ധരിക്കരുത്, മറിച്ച് ദൈവത്തോടുള്ള തന്റെ ജനത്തിന്റെ സാമീപ്യവും ആർദ്രമായ സ്നേഹവുമാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്.
കർത്താവാണല്ലോ ജീവിത സങ്കേതം നിത്യം, കോട്ടയുമാണല്ലോ ആർക്കും തിന്മ വരുത്തില്ല. ബാധകളൊരു നാളും നിന്നെ വലയം ചെയ്യില്ല. നിന്നുടെ കൂടാരം മണ്ണിൽ രക്ഷിതമായിടും. ദൈവത്തിൻ തണലിൽ ചിരമായി ജീവിക്കുന്നവനും ദൈവം തുണയേകും നരനും ഭാഗ്യമിയെന്നവനാ. ആശ്രയമങ്ങല്ലോ കനിവിൻ കർത്താവേ നിത്യം. കൃപയുടെ ഉറവയതും അഭയവും അങ്ങെന്നറിയുന്നു. സർവമഹോന്നത സൃഷ്ടാവേ സ്തുതി ഗീതമുണർത്തും നിന്നും നിൻ സന്നിധി തന്നെ ശരണം. സർവമഹോന്നത സൃഷ്ടാവേ സ്തുതി ഗീതമുണർത്തും നിന്നും നിൻ സന്നിധി തന്നെ ശരണം.
അങ്ങനെ ഒരു കാര്യം വ്യക്തമാകുന്നത് ഭൂരിപക്ഷം സങ്കീർത്തനങ്ങളും വിലാപങ്ങളാണ് എന്ന്. വ്യക്തിയുടെയും സമൂഹത്തിന്റെയും വിലാപ ശരണ നന്ദി പറച്ചിൽ എന്നിവയുള്ള സങ്കീർത്തനങ്ങൾ എണ്ണത്തിൽ 85 പണ്ഡിതന്മാർ സ്ഥിരീകരിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ ഭൂരിപക്ഷം വരുന്ന ഇവയിലെല്ലാം വിലാപത്തിന്റെ അംശമാണ്. അങ്ങനെ രക്ഷാകര ചരിത്രത്തിന്റെയും ആരാധനയുടെയും അടിസ്ഥാന പാരമ്പര്യങ്ങളിൽ നിന്നും ജെറൂസലേത്തെത്തുന്ന പഴയ നിയമ സമൂഹത്തിന്റെ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നും വേണം നാം ഇവയെ മനസ്സിലാക്കാൻ, വിലാപ സങ്കീർത്തനങ്ങളെ മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ സങ്കീർത്തനങ്ങളിൽ വ്യക്തിപരമായ ഭക്തിയല്ല മറിച്ച് ഇസ്രായേലിന്റെ ആരാധന സമൂഹത്തിലെ വിലാപഗീതങ്ങളാണ്, അവരുടെ ഹൃദയവ്യഥയാണ് പ്രകടമാക്കപ്പെടുന്നത്. യാവേയുടെ ദൈവത്തിന്റെ മുൻപിൽ വിലപിക്കുന്നവനും പ്രത്യേകമായ വിശേഷണങ്ങൾ കൊണ്ടാണ് സ്വയം അവതരിപ്പിക്കുന്നത്. ദൈവത്തിന്റെ മുൻപിൽ ആവലാതിപ്പെടുന്ന പീഡിതന്റെ പ്രാർത്ഥന സങ്കീർത്തനങ്ങളിൽ ഉയരുന്നുണ്ട്. അതുപോലെ സഹിക്കുന്ന സങ്കീർത്തകൻ വിറയ്ക്കുന്നവനായും ദുരിതമനുഭവിക്കുന്നവനായും ദരിദ്രനായും ഞെരുക്കപ്പെടുന്നവനായും മറ്റും വിശുദ്ധഗീതങ്ങൾ വിശേഷിപ്പിക്കുന്നു. സഹായം ആവശ്യമുള്ളവനും ആരാധനസ്ഥാനങ്ങളുടെ രക്ഷാകര ശക്തിയും ആനുകൂല്യങ്ങളും അവകാശപ്പെടുന്നവരുമാണ് പാവങ്ങൾ, ദരിദ്രർ. ഈ ആനുകൂല്യങ്ങൾ ജെറൂസലത്തിന്റെ സ്ഥാപനം മുതൽ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവമനുഷ്യ ബന്ധത്തിന്റെ പൊരുൾ സങ്കീർത്തനങ്ങളിൽ ചുരുളഴിയുന്നതാണ് നാം കാണുന്നത് എന്നുകൂടെ മനസ്സിലാക്കിയിരിക്കണം.
ദൈവത്തിൻ തണലിൽ ചിരമായി ജീവിക്കുന്നവനും ദൈവം തുണയേകും നരനും ഭാഗ്യമിയെന്നവനാ. ആശ്രയമങ്ങല്ലോ കനിവിൻ കർത്താവേ നിത്യം. കൃപയുടെ ഉറവയതും അഭയവും അങ്ങെന്നറിയുന്നു. ദൈവത്തിൻ തണലിൽ ചിരമായി ജീവിക്കുന്നവനും ദൈവം തുണയേകും നരനും ഭാഗ്യമിയെന്നവനാ. ആശ്രയമങ്ങല്ലോ കനിവിൻ കർത്താവേ നിത്യം. കൃപയുടെ ഉറവയതും അഭയവും അങ്ങെന്നറിയുന്നു. സർവമഹോന്നത സൃഷ്ടാവേ സ്തുതി ഗീതമുണർത്തുന്നെന്നും നിൻ സന്നിധി തന്നെ ശരണം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. വിലാപ യാചനാ സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കാരം എന്ന വിഷയം വീണ്ടും അടുത്തയാഴ്ചയിൽ.